ഈ ഉള്ള ദിവസങ്ങൾ കൊണ്ട് ഇത് ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാന്നുള്ളതല്ല എങ്കിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഒരു വലിയ അത്യന്താപേക്ഷിതമായ കാര്യമല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ പഠിപ്പിക്കാൻ ബാക്കിയിട്ടിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ ആത്മാവ് നമ്മളെ നടത്തുന്നത് പോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് കഴിയും. അവിടുത്തെ ആ വാക്യം നമുക്കറിയാം. അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ടെന്നുള്ളത് മലയാളത്തിലില്ല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ആ വാക്യം തുടങ്ങുന്ന അങ്ങനെയാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് പറയുകയാണ് ദൈവം നിങ്ങളോട് കാണിച്ച മനസ്സലിവ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ലഭിച്ച ചെറിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ വസ്തുവോ നമ്മുടെ കാറോ ഒന്നുമല്ല, അതെല്ലാം അവൻ്റെ മനസ്സലിവാണ്, ദയയാണ്. അത് തീർച്ചയായിട്ടും നമ്മളെ കർത്താവ് കരുതുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ദൈവം വില കൊടുത്തത്, അതായത് നമുക്കൊരു കാറ് തരാണ്ട് ദൈവത്തിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരത്തൊന്നുമില്ല. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവത്തിന് നമുക്കൊരു കാറ് തരാനായിട്ട് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. ഒരു വാക്കുകൊണ്ട് ഭൂമിയെ വിളിച്ചു വരുത്തിയവന് ഒരു വീട് തരാനോ വസ്തു തരാനോ ഒന്നും ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും വിലയൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. പക്ഷേ നമുക്കവൻ വിലയേറിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേദനിച്ച് വില കൊടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാപികളായി നരകത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവൻ്റെ പുത്രനെ തന്നതാണ് നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ മനസ്സലിവ്. അതുകൊണ്ട് ആ മനസ്സലിവിനെ ഓർപ്പിച്ച്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഓർപ്പിച്ച് അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് കാട്ടിയ മനസ്സലിവിനെ ഓർപ്പിച്ചെന്ന് പറയുന്ന വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തറഞ്ഞു നിൽക്കേണ്ടതായ രൂപം എന്ന് പറയുന്നത് കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്നവനായ യേശുവിൻ്റെ രൂപമാണ്. അത്രയും വലിയ മനസ്സലിവ് ദൈവം നമ്മളോട് മറ്റൊരു കാര്യത്തിലും കാട്ടിയിട്ടില്ല, കാണിക്കാൻ കഴിയത്തില്ല. കാര്യം ദൈവം ഏറ്റവും കൂടുതൽ വില കൊടുത്തത്, അല്ലെങ്കിൽ ദൈവം വില കൊടുത്തതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ സ്വന്തം പുത്രനെ അവൻ യാഗമാക്കി തീർത്തു. അതിന് നമുക്ക് എന്താ പകരം കൊടുക്കാൻ കഴിയുന്നത്? 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. വസ്തുക്കൾ അവന് തിരിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. യഹൂദൻ ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ്, വസ്തുക്കൾ കൊടുത്ത് അവനെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അവിടെ കൃത്യമായിട്ട് പറയുകയാണ്, വസ്തുക്കൾ എന്താണ്, അവനിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ കൊടുത്തുവെന്ന് അവകാശവാദം മുഴക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയത്തില്ല. പിന്നെന്താ നമുക്ക് കഴിയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏക കാര്യം നമ്മുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കുക എന്നുള്ളതാണ്. ശരീരത്തെ യാഗമായി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യുന്നതാണ്. കഴിഞ്ഞ സഭായോഗത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വന്ന സഭായോഗത്തിന് ഞാൻ പറഞ്ഞു, യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയാണ്. ഉടമസ്ഥാവകാശം ഞാൻ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് എൻ്റെ ശരീരത്തിന് മേലെ അവകാശമില്ല. എൻ്റെ കൈ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. കാര്യം എൻ്റെ തല ഞാനല്ല പിന്നെ വർക്ക് ചെയ്യുന്നത്, എൻ്റെ കൈ ചലിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, എൻ്റെ കൈ ചലിക്കുന്ന ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് ഞാൻ എൻ്റെ ശരീരത്തെ യാഗമായി അർപ്പിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തെ യാഗമായി അർപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ശരീരം നിർവഹിക്കണമെങ്കിൽ ഞാൻ ഏറ്റവും കുറഞ്ഞത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാതെ എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, നിനക്ക് അതായിരുന്നു ഇഷ്ടമെന്ന് എന്നോടെന്താ ഒന്ന് പറയാഞ്ഞതെന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അങ്ങനെ ആരും ഞാനത് ചെയ്യുമായിരുന്നല്ലോ. കാര്യം ഇഷ്ടം, എനിക്കൊരാളുടെ ഇഷ്ടം നിർവഹിക്കണമെങ്കിൽ ആ ആളുടെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞാലേ പറ്റുള്ളൂ. ഇവിടുത്തെ പ്രശ്നം, ദൈവം അവൻ്റെ ഇഷ്ടം നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് വിപരീതമായ നിലയിൽ നേരത്തെ തന്നെ ലോകം പലതും നമ്മുടെ മനസ്സിൽ കുറിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അവൻ്റെ ഇഷ്ടം നമ്മുടെ മനസ്സിൽ എഴുതാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവ ഇഷ്ടം അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരു ക്ലീൻ സ്ലേറ്റ് ആക്കി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കണം. എന്നാലേ ദൈവത്തിന് അവൻ്റെ ഇഷ്ടം എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഓൾറെഡി ലോകം എഴുതിയതിൻ്റെ മുകളിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമ്മളിത് കൂടെ കൂട്ടിക്കുഴച്ച് വായിക്കുമ്പോൾ ദൈവം ഉദ്ദേശിച്ച കാര്യം നിർവഹിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒരു ക്ലീൻ സ്ലേറ്റ് ആക്കണം, മനസ്സിനെ ഒരു ക്ലീൻ സ്ലേറ്റ് ആക്കണം. അതിനാണ് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് അവിടെ മനസ്സിൻ്റെ പുതുക്കം ആവശ്യമായിരിക്കുന്നത്? കാരണം നമുക്കിപ്പോൾ ലോകത്തോടുള്ള ചില അനുരൂപതകളുണ്ട്. ലോകത്തോടുള്ള അനുരൂപത ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉള്ള അനുരൂപതയല്ല, ലോകത്തോടുള്ള അനുരൂപത എന്ന് ഇവിടെ പറയുന്നത് മനസ്സിൻ്റെ അനുരൂപതയാണ്. അതുകൊണ്ടാണ് മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടേണ്ടത്. കാരണം ഈ ലോകം അതുപോലെ നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണ്. ലോകത്തിൽ നിന്ന് വേർപെടുവാനുള്ള വലിയ ആഹ്വാനമാണ് വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആദ്യമായി ഒരു സമൂഹം വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ആ ക്രിസ്ത്യാനികളോട് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ ആദ്യത്തെ പ്രബോധനം എന്താണെന്നറിയാമോ? വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. ഈ വക്രതയും കോട്ടവും, സേവ് യുവർ സെൽഫ് എന്ന് എഴുതിയിരിക്കുന്നത്. യേശു കർത്താവ് നിങ്ങളെ നിങ്ങളുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു, പക്ഷേ ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കേണ്ടതായ ഒരു ചുമതല നിങ്ങൾക്കുമുണ്ട്. സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്ക് ജനറേഷൻ. കാരണം ഇത് വക്രതയുള്ള, ക്രൂക്കഡായിട്ടുള്ള ഒരു ജനറേഷനാണ്. ക്രൂക്കഡ് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം തല കുത്തി നടക്കുന്ന ഒരു ജനം എന്ന് വെച്ചോ, അല്ലെങ്കിൽ കാല് തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന എന്നുള്ള ഒരു അർത്ഥം ഏകദേശം പറയാം. അതായത് എല്ലാ ഏതൊക്കെ നിലയിൽ നന്നായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചു, അതിൻ്റെ എല്ലാം നേരെ വിപരീത ദിശ. ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റം തന്നെ തലതിരിഞ്ഞതാണ്. എന്തിന് വില കൊടുക്കണോ അതിനല്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകം വില കൊടുക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ വില എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, നല്ലതെന്താണ്, നന്മയെന്താണ്, ആത്മീകം എന്താണ് എന്നുള്ള നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ലോകത്തോടുള്ള ഒരു ശത്രുത പുലർത്തണമെന്ന് വേദവസം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ വേർപാടിൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. ലോകമെന്ന് പറയുന്നത് ഒരു മിസ്അണ്ടർസ്റ്റുഡ് ഫ്രണ്ട് അല്ല, ലോകം ശത്രുവാണ്. ശത്രുക്കളുടെ നിര വേദപുസ്തകത്തിൽ കാണിക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്കെന്താണ്? ലോകം, ജഡം, പിശാച്. ആദ്യം പറയുന്ന വാക്കാണ് എന്ത്? ലോകം. അപ്പോൾ ആ ലോകത്തെ നമുക്ക് ഒരിക്കലും സ്നേഹിതനാക്കാൻ കഴിയത്തില്ല. ലോകമെന്ന് പറയുമ്പോൾ ഭൂമിയല്ല, ഭൂമി ദൈവത്തിൻ്റെ ഭൂമിയാണ്. ദൈവം ഭൂമിയും അതിൻ്റെ പുണ്യതി ആരുടെ വകയാണ്? ദൈവത്തിൻ്റെ വക, യഹോവയുടെയാണ്. ഭൂമിയും അതിൻ്റെ പുണ്യതി യഹോവയ്ക്കുള്ളതാകുന്നു. അതുകൊണ്ട് ഭൂമിയെ സ്നേഹിക്കരുതെന്നല്ല, ഭൂമിയെ വെറുക്കണമെന്നല്ല. അതാണ് അസറ്റിസം ഒക്കെ വരുന്നത്. അതൊരു ക്രിസ്തീയ ചിന്താഗതിയേ അല്ല, അസറ്റിക് ചിന്താഗതി. കാര്യം മാറ്റർ ഈസ് ഈവിൾ എന്നുള്ള ഒരു തത്വത്തിൽ നിന്നാണ് അവരിതുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഭൂമിയെ വെറുക്കണമെന്നല്ല, ജനങ്ങളെ വെറുക്കണമെന്നും അല്ല. കാര്യം ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പം വെറുക്കാൻ പറ്റൂ? എന്ത് ലോകത്തെയാണ്? ലോകത്തിലെ ജനങ്ങളെ. അതുകൊണ്ട് ഈ ലോകത്തിലെ സകല ജനങ്ങളെയും സ്നേഹിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. എന്നാൽ മൂന്നാമത് ലോകത്തെക്കുറിച്ച് ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ പറയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അവിടെ ലോകമെന്ന് പറയുന്നത് ലോകവ്യവസ്ഥിതിയാണ്, കാലഘട്ടത്തിൻ്റെ ചിന്താഗതി. ശരിക്കും റോമലേഖനം 12 അധ്യായത്തിൽ കാലഘട്ടം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ലോകമെന്നുള്ള വാക്ക്. ഈ കാലഘട്ടം നമുക്ക് തരുന്നതായ അറിവുകൾ, ചിന്തകൾ, ധാരണകൾ, ഇതെല്ലാം ദൈവികതയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ലോകത്തോടുള്ള ഒരു ശത്രുത്വം എന്ന് പറയുന്നതാണ് ശരിയായ വേർപാട്. ആ വേർപാടിൻ്റെ ഉപദേശം മാറിയിട്ട് ലോകത്തോട് എത്രത്തോളം സമരസപ്പെട്ടു പോകാമെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇന്ന് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതുമെല്ലാം. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ കൃത്യതയോടെ പറയട്ടെ, ദൈവം ആഗ്രഹിക്കുന്നത് എന്നും ലോകത്തോടുള്ള ഒരു ശത്രുത്വമാണ്, ലോകവ്യവസ്ഥിതിയോടുള്ള ഒരു ശത്രുത്വമാണ്. കാര്യം ലോകം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ നേരെ വിപരീതമാണ്. ഈ ലോകം വക്രതയുള്ള ഒരു തലമുറയാണ്. അതല്ലെങ്കിൽ ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റം ദൈവത്തിൻ്റെ വാല്യൂ സിസ്റ്റം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്താണ്, ദൈവം എന്തിന് വില കൽപ്പിക്കുന്നു, അതിൻ്റെ നേരെ വിപരീത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മൂല്യബോധം. ദൈവത്തിൻ്റെ മൂല്യബോധത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ മൂല്യ ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ് ഇന്ന് വാസ്തവത്തിൽ ലോകം വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ മാറി നിന്ന് നോക്കിക്കാണണം. എന്നിട്ട് അതിനോട്, അതിൻ്റെ ഓരോ ചതിയെയും വഞ്ചനയെയും എതിർത്തുകൊണ്ടിരിക്കണം. സേവ് യുവർ സെൽഫ്. കാര്യം വലിയ കെണിയാണ്, നമ്മളെ എങ്ങനെയെങ്കിലും വശത്താക്കാൻ നോക്കുന്ന വലിയ കെണി. അത് നടക്കാതിരിക്കണമെങ്കിൽ ഈ ലോകം